നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ കുടുങ്ങിക്കിടന്ന നിരവധി മലയാളികളാണ് ഇന്ത്യൻ സർക്കാരിന്റെ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള മെൽബൺ കൊച്ചി എയർ ഇന്ത്യ വിമാനത്തിൽ തിങ്കളാഴ്ച യാത്ര തിരിച്ചത്. വിമാനത്തിലെ 230 യാത്രക്കാരും സ്വന്തം കുടുംബത്തിന്റെ അടുത്തേക്ക് എത്താനുള്ള സന്തോഷത്തിലാണ്. എന്നാൽ ഒരാൾക്ക് മാത്രം ഇത് അന്ത്യയാത്രയാണ്. ന്യൂ സൗത്ത് വെയിൽസിലെ പോർട്ട്മാക്വറിയിൽ ഹൃദയാഘാതം മൂലം 25 April മരിച്ച മെജോ വർഗീസിന്റെ മൃതദേഹമാണ് തിങ്കളാഴ്ച യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുപോയത്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയ്ക്കും 4 വയസ്സുകാരനായ മകനും മൃതദേഹത്തിനൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. കൊറോണ വൈറസ് മൂലമുള്ള യാത്രാ വിലക്കുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലുള്ള മെജോയുടെ മാതാപിതാക്കൾ മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു. ഈ ആശങ്കയ്ക്ക് വിരാമമിട്ടുകൊണ്ടാണ് തിങ്കളാഴ്ച എയർ ഇന്ത്യ വിമാനത്തിൽ മെജോയുടെ മൃതദേഹം കേരളത്തിലേക്ക് യാത്രയായത്. മകന്റെ മരണവാർത്ത അറിഞ്ഞതു മുതൽ കിടപ്പിലായ അമ്മയും ഹൃദയം തകർന്ന അച്ഛനും 1 മാസം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് തിങ്കളാഴ്ച രാത്രി കൊച്ചി വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. 1 മാസം നീണ്ട ഈ കാത്തിരിപ്പിനെക്കുറിച്ചും മകന്റെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ചുമെല്ലാം അറിയാൻ മെജോയുടെ അച്ഛൻ മാത്യു കുന്നംപള്ളിയുമായി SBS മലയാളം സംസാരിച്ചു. ഇതേക്കുറിച്ച് ശ്രീ മാത്യു കുന്നംപള്ളി.
2018 മെജോനെ ഞങ്ങൾ കാണുന്നതും ഞാനും എന്റെ വൈഫും കൂടിയിട്ട് ഓസ്ട്രേലിയയിൽ വന്നിരുന്നു. 2.5 മാസത്തോളം അവിടെ താമസിച്ചു. അതിനുശേഷം മെജോ നാട്ടിലോട്ട് വന്നിട്ടില്ല. അപ്പൊ ഒരു ദീർഘകാലത്തെ ഞങ്ങള് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിന്റെ വരാനായിട്ട് സാധിക്കാത്ത ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. പിന്നെ തന്നെയല്ല, മെജോന്റെ ഭാര്യ പ്രഗ്നന്റാണ്. അതുകൊണ്ട് ഈ സമയത്ത് അവന്റെ പിന്നെ വരാനുള്ളത് ശരിയല്ല. ഭാര്യയെ ടിക്കറ്റ് ഇട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അതിന്റെ പേരില് ഞാൻ വരാൻ കാഴ്ചയില്ല. അപ്പൊ അതിന്റെ പേരില് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി കാണണമെന്നൊക്കെ ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ മനസ്സിലുണ്ട്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ദൈവം ഈ രീതിയിൽ അവനെ തിരിച്ചു വിളിച്ചു ഈ അപേക്ഷിച്ച അഭിമുഖീകരിച്ചു മുമ്പോട്ട് പോകാനായിട്ട് ദൈവം ശക്തി വരുമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേട്ട ദിവസങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും വളരെയധികം കരച്ചലും അതുപോലെ തന്നെ മാനസികമായിട്ട് തളർന്നിരിക്കുകയായിരുന്നു. അല്പം ആള് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി മറ്റുള്ളവരൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്.
മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന് മെജോയുടെ ഭാര്യയും തീരുമാനിച്ചതോടെ എത്ര വൈകിയാലും കേരളത്തിൽ എത്തിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ മെജോയുടെ സുഹൃത്തുക്കൾ ശ്രമം നടത്തുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഒരു വഴിയും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് എയർ ഇന്ത്യ വിമാനത്തെക്കുറിച്ച് അറിഞ്ഞത്. പിന്നീട് ഇന്ത്യയിൽ നിരവധി രാഷ്ട്രീയക്കാരുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമാക്കിയതെന്ന് മെജോയുടെ സുഹൃത്ത് ഷിജോ പി ജോസ് പറയുന്നു.
ഷിജോ, എന്തായാലും മരണം സംഭവിച്ച 1 മാസത്തിന് ശേഷമാണല്ലോ മെജോയുടെ മൃതദേഹം ഇന്ന് രാവിലെ ഓസ്ട്രേലിയയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുപോകാനുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുപോയത്. 1 മാസം താമസിക്കാനുണ്ടായ ആ കാരണങ്ങളൊന്ന് വിശദീകരിക്കാമോ?
ഇവിടുത്തെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ്, അതായത് ഇവിടുത്തെ ഓട്ടോപ്സി അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നോർമൽ കണ്ടീഷനിൽ ഞങ്ങൾക്ക് ഒരു 10 to 15 വരെ നമുക്ക് ബോഡി നാട്ടിലെത്തിക്കാൻ പറ്റേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ കോവിഡിന്റെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് ആകെ ഫ്ലൈറ്റ്, അതായത് കാർഗോ ഫ്ലൈറ്റ് അവൈലബിൾ ഉണ്ടായിരുന്നത് ബോംബെക്കും എമിറേറ്റ്സിലേക്കും ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കാർഗോക്കാരോട് അന്വേഷിക്കുമ്പോൾ അവരൊരിക്കലും നമുക്കൊരു കൺഫർമേഷൻ തരുന്നുണ്ടായിരുന്നില്ല. അതായത് ബോംബെയിലെത്തിയാലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ എത്തിയാലും എങ്ങനെയാണ് ഈ ബോഡി അവിടെ നിന്ന് എത്തിക്കാൻ കേരളത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഞങ്ങൾ ശരിക്കും സ്ട്രക്ക് ആയ ഒരു അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണം, എന്താണ് ഇനി മുന്നോട്ട്, എത്ര നാൾ ഇത് വെക്കേണ്ടി വരും, ഇതൊന്നും അറിയില്ലാതെ പകച്ചു നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഗവൺമെന്റിന്റെ ഈ ഒരു പ്രോഗ്രാം ഇത് വന്നത്. അപ്പൊ അതില് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ എംബസി ആയിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു. എംബസി നാട്ടിലേക്ക് എയർ ഇന്ത്യക്കും എല്ലാവർക്കും മെസ്സേജുകൾ, അതായത് എംബസിയിലെ നമ്മുടെ നന്ദകുമാർ സാറും അൽഫിലാജും ഒക്കെ ഒത്തിരി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടും പക്ഷെ എയർ ഇന്ത്യയുടെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ പിന്നെ നാട്ടിലേക്ക്, അതായത് നാട്ടിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. അത് എല്ലാവരും നമ്മളെ ഒത്തിരി സഹായിച്ചു. കാരണം ആരുടെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും എല്ലാവരും നമ്മളെ ഒത്തിരി സഹായിച്ചു.
എന്തൊക്കെ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടി വന്നു ഇപ്പൊ എയർ ഇന്ത്യയിൽ മൃതദേഹം കൊണ്ടുപോകാനായി?
അതായത് എയർ ഇന്ത്യയിൽ മൃതദേഹം കൊണ്ടുപോകാനായിട്ട്, അതായത് എംബസി വഴി അവര് ഇതിന്റെ പെർമിഷൻസ് എല്ലാം, അതായത് ഇങ്ങനൊരു റീപാട്രിയേഷൻ ഫ്ലൈറ്റിൽ ഇങ്ങനൊരു ബോഡി കൊണ്ടുപോകാൻ പറ്റൂല്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെർമിഷൻ ഉണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പൊ അതിന് ഞങ്ങൾ എല്ലാവരുടെയും ഒത്തിരി പേരെ ബന്ധപ്പെട്ടു. പക്ഷെ അതായിരുന്നു ഏറ്റവും വലിയ, ഇതിന് പെർമിഷൻ ഉണ്ടോ, അതിന് ഞങ്ങൾക്ക് മിനിസ്റ്റർ ലെവലിലേക്ക് എല്ലാം ഇത് ചെയ്യേണ്ടി വന്നു ആ ഒരു പെർമിഷന് വേണ്ടിയിട്ട്. അതായത് എംബസിന്ന് വരെ നമ്മൾക്ക് ഇതിന്റെ മെയില് പോയിട്ട് നമുക്കൊരു റിപ്ലൈ കിട്ടുന്നുണ്ടായിരുന്നില്ലെങ്കിൽ. പിന്നെ അവസാനം ഒത്തിരി പേര് ഇടപെട്ടതുകൊണ്ടാണ് മെയിൻ അതായിരുന്നു ഏറ്റവും വലിയൊരു ഒരു ഇഷ്യൂ. അതായത് റിപാട്രിയേഷൻ ഫ്ലൈറ്റിൽ ബോഡി കൊണ്ടുപോകാൻ പറ്റുമല്ലോ. പിന്നെ എനിവേ അവസാനം ഞങ്ങൾക്ക് അതിന് പെർമിഷൻ കിട്ടി. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ബോഡി അയക്കാൻ പറ്റിയത്. പിന്നെ അതിനു മുമ്പ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട പ്രൊസീജിയറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ എംബസിയിൽ എംബസി എന്നുള്ള NOC വേണമായിരുന്നു, പിന്നെ കോവിഡ് പോസിറ്റീവ് അല്ല എന്നുള്ള പേപ്പറുകൾ വേണമായിരുന്നു, പിന്നെ കൊറോണയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതിന്റെ ഡിഫാക്ട് അറ്റസ്റ്റേഷൻ, ഇങ്ങനെയുള്ള പ്രൊസീജിയർ എല്ലാം ചെയ്ത് കൊടുത്താലാണ് ശരിക്കും പറഞ്ഞാൽ എയർ ഇന്ത്യ നമുക്ക് എന്താ പറയാ എയർവേ ബിൽ ഇഷ്യൂ ചെയ്യുന്നത്. അതായിരുന്നു ഏറ്റവും ഡിലേ. എയർവേ ബിൽ ആണ് ഞങ്ങൾക്ക് ലാസ്റ്റ്. അതായത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എയർവേ ബില്ലിനെ പറ്റി ഒരു കൺഫർമേഷൻ കിട്ടി. വ്യാഴാഴ്ച കിട്ടി, വ്യാഴാഴ്ച ബോഡി പോയി. ഇന്ന് ഇവിടുന്ന് ഇന്ന് രാവിലെ മെൽബണിന്ന് ബോഡി പോയി.
അപ്പൊ നാട്ടില് എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, മിനിസ്റ്റർ ലെവലിലേക്ക് പോയി എക്സ്റ്റേണല് കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ എത്രത്തോളം സഹായം ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചു?
പാർട്ടി എന്നൊരു കൺസെപ്റ്റ് നോക്കിയോ, അങ്ങനെ രാഷ്ട്രീയം നോക്കിയോ നമ്മൾ ആരും, നമ്മൾ എല്ലാവരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാ പാർട്ടിയുടെ എല്ലാ, അതായത് കേരളത്തിലിപ്പോ ജോസ് തെറ്റയില് റോജി എം ജോണ്, മന്ത്രി സുനിൽകുമാർ, MP രാജേഷ്, സെൻട്രൽ മിനിസ്റ്റർ മുരളീധരൻ, ഡൽഹിയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിലുള്ള ജോസഫ് സാർ, അങ്ങനെ എല്ലാവരെയും നമ്മൾ ബന്ധപ്പെട്ടു. അപ്പൊ എല്ലാവരും നമ്മൾ ചോദിച്ച കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ചെയ്തു തന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിലെല്ലാം നമ്മൾ ഒത്തിരി ഹാപ്പിയാണ്. പക്ഷെ ഞങ്ങൾ ഏറ്റവും സ്ട്രക്ക് ആയ ഒരു അവസ്ഥയായിരുന്നു അവസാനം എയർ ഇന്ത്യയുടെ ഈ എന്താ പറയാ പെർമിഷനെ പറ്റി ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം. ആ സമയത്താണ് ഞങ്ങൾ സുരേഷ് ഗോപിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. സുരേഷ് ഗോപിനെ കോണ്ടാക്ട് ചെയ്ത് അതായത് എയർ ഇന്ത്യയുടെ ഈ ഫൈനൽ ഒരു ക്ലിയറൻസിന് വേണ്ടിയിട്ട് പുള്ളി പേഴ്സണലായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതായത് ശരിക്കും പുള്ളിയുടെ പേഴ്സണൽ കോണ്ടാക്ട്സ് ആയിരുന്നു. പുള്ളി ഓസ്ട്രേലിയയിലേക്ക് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ അത് ഞങ്ങൾക്ക് അവസാന നിമിഷം ഒത്തിരി ഒത്തിരി ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു.
ഒരു മാസം മുമ്പ് മെജോ മരിച്ചാണ്, April 25 മരിച്ചതാണ്. അപ്പൊ എന്തുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു?
ഞങ്ങൾ ഒരു സമയത്ത് ഞങ്ങൾ പോലും ആലോചിച്ചിരുന്നു, അതായത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും, അതായത് മെജോന്റെ പാരന്റ്സ് രണ്ടുപേരും നാട്ടിൽ, അവര് പിന്നെ മെജോന്റെ സിബ്ലിങ്സ് എല്ലാവർക്കും കാണണമെന്ന്, അതായത് ഒരു ആഗ്രഹം, അതാണ് മെയിൻ ആയിട്ട്. പിന്നെ അതിൽ സൗമ്യയുടെ, അതായത് മെജോയുടെ വൈഫിന്റെ ആ ഒരു ഡിസിഷൻ ആയിരുന്നു ഞങ്ങൾ. അതായത് മെജോയുടെ വൈഫ് അത് അംഗീകരിക്കുമായിരുന്നു. ഇത് അവർക്കും കാണണം, പാരന്റ്സിനും കാണണം, അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ സൗമ്യ പറയും കൂടി ചെയ്തപ്പോൾ ഞങ്ങൾക്കത് എടുക്കാണ്ട്, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരികയായിരുന്നു.
മെൽബണിൽ നിന്നാണല്ലോ ഇപ്പോ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റ് രാവിലെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. മെജോയുടെ ബോഡി ന്യൂ സൗത്ത് വെയിൽസിലായിരുന്നു. അവിടെ നിന്ന് എങ്ങനെ മെൽബണിലേക്ക് എത്തിക്കാൻ സാധിച്ചു? അത് ഫ്ലൈറ്റ് വഴിയാണോ, റോഡ് മാർഗമാണോ, എങ്ങനെയാണ്?
ഇല്ല, നമ്മൾ റോഡ് മാർഗമാണ് അത് എത്തിച്ചത്. അത് ബേസിക്കലി എന്താ പറയാന്ന് വെച്ചാൽ, ഇവിടത്തെ ഒരു സിസ്റ്റം എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. അതായത് ഇവിടെ മീൻസ് ഇങ്ങനെയുള്ള മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മൾ ആ സിസ്റ്റത്തിൽ നമ്മൾ ഓക്കെ, നമുക്ക് ഇന്ന ഡേറ്റ് ഇന്നവിടുന്ന് ഒരു ബോഡി കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ത്രൂ നമ്മൾക്ക് ഇത് അയക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എവിടെയാണോ, എവിടെ നിന്നാണോ ബോഡി റിസീവ് ചെയ്യേണ്ടത്, എവിടെയാണോ ബോഡി ഡ്രോപ്പ് ചെയ്യേണ്ടത്, അത് അവരുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്. അതായത് ഡെഡ് ബോഡി ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ത്രൂ ആണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അങ്ങനെ മെൽബണിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ബോഡി ചെന്നു. പിന്നെ ശനി ഞായർ അവിടെ അതായത് കാർഗോഡ് സെക്ഷനിൽ സൂക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എയർപോർട്ടിൽ ഇന്ന് പോയത്.
തിങ്കളാഴ്ച രാത്രി കേരളത്തിൽ എത്തുന്ന മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ 11 സംസ്കരിക്കും. ഇതേക്കുറിച്ച് മെജോയുടെ പിതാവ് മാത്യു കുന്നംപള്ളി.
എല്ലാം 90% പൂർത്തിയായി, ഇനി കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട്.
എന്നാണ് സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനിച്ചത്?
സംസ്കാരം നാളെ, അതായത് 26 ചൊവ്വാഴ്ച രാവിലെ 8 വീട്ടിലേക്ക് ബോഡി കൊണ്ടുവരും എയർപോർട്ടിൽ, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന്. എന്നിട്ട് 11 ഇവിടുത്തെ സംസ്കാരം ചടങ്ങുകൾ, 11 നാളെ.
ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് രാത്രിയാണല്ലോ അല്ലെ? നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന എത്ര മണിക്കാണ്?
അതെ, നെടുമ്പാശ്ശേരിയിൽ 9:55 നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് വന്ന് അവിടുന്ന് ഞങ്ങൾ ബോഡി കളക്ട് ചെയ്യും.
ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം അപ്പം ഒരുപാട് മനോവിഷമത്തിലൂടെയും സംഘർഷത്തിലൂടെയും കടന്നുപോയി എന്നറിയാം. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ?
ഇവിടെ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ വളരെയധികം ദുഃഖത്തിലാണ്. എന്നിരുന്നാലും നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിന്റെ നിശ്ചയം. അതുകൊണ്ട് നമ്മൾ ധൈര്യം അവലംബിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാനായിട്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് അവനെ അയക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും നാളെ രാവിലെ ഒത്തുകൂടും. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്.
ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട് അല്ലേ? അവരൊക്കെ നാട്ടിൽ തന്നെയാണോ, എങ്ങനെ അവർക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുമോ?
മജോയുടെ സിസ്റ്റർ മേഘ എന്ന് പറയും പേര്, അത് അയർലൻഡിലാണ്. അവർക്ക് വരാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോ. മജോന്റെ അനിയൻ ഇപ്പോ ഖത്തറിലായിരുന്നു ജോലി. അവിടുന്ന് 21st കൂടെ നാട്ടിലെത്തി. ഇപ്പോ ആള് ക്വാറന്റൈനിലാണ്. എന്നിരുന്നാലും നാളെ രാവിലെ ബോഡി ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വഴിയായിട്ട് അവര് കൊണ്ടുവന്ന് മജോനെ കാണിക്കാനായിട്ടുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ക്വാറന്റൈനിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷനോടെ കൊണ്ടുവരും.
അതെ 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 അതെ, ഞങ്ങളുടെ അറിവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവിടുന്ന് കൊണ്ടുവന്ന് മജോന്റെ ബോഡി കാണിച്ച് അപ്പൊ തന്നെ അവര് തിരിച്ചു കൊണ്ടുപോകും. അതേ സമയം നിൽക്കാനുള്ള അനുവദിക്കില്ല അവര്. അങ്ങനെയാണ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.